നൽകുവാൻ ആവശ്യപ്പെടുന്നത്. നമുക്ക് നൽകേണ്ടതിന് ക്രിസ്തു തുടർച്ചയായി പിതാവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 14:24. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യപ്പാനല്ല, ശുശ്രൂഷിപ്പാനത്രേ വന്നിരിക്കുന്നത്. മത്തായി 20:28. തനിക്കായിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി അത്രേ അവൻ ജീവിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ദൈവത്തോടൊത്ത് ചെലവഴിച്ച മണിക്കൂറുകൾ വിട്ട് രാവിലെ തോറും അവൻ കടന്നുവന്ന് സ്വർഗീയ വെളിച്ചം മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ സ്നാനം ദിനംതോറും അവൻ പ്രാപിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഓരോ പുതു ദിവസത്തിൻ്റെയും ആദ്യയാമങ്ങളിൽ ദൈവം അവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയും തൻ്റെ കൃപ കൊണ്ട് അവൻ്റെ ആത്മാവിനെയും അധരങ്ങളെയും അഭിഷേകം ചെയ്യുകയും ചെയ്തിരുന്നു. അഗതികളോടും പീഡിതരോടും അവസരോചിതമായി സംസാരിക്കേണ്ടതിന് സ്വർഗസിംഹാസനത്തിങ്കിൽ നിന്ന് അവൻ വചനം പ്രാപിച്ചിരുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യെശയ്യാവ് 50:4. അവൻ്റെ പ്രാർത്ഥനകളും ദൈവവുമായിട്ടുള്ള ധ്യാന സ്വഭാവവും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ വളരെയധികം ആകർഷിച്ചു. ഒരു ദിവസം കുറേ സമയത്തേക്ക് കർത്താവിനോടൊത്ത് ആയിരിക്കുന്നതിന് കഴിയാതിരുന്ന അവർ പിന്നീടവനെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതായി കണ്ടു. അവരുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ അവൻ ഉറക്കെയുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഇത് ആഴമായി പതിഞ്ഞു. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് അവനോട് അവൻ പ്രാർത്ഥിച്ചു തീർന്ന ശേഷം പറഞ്ഞു. അതിനുത്തരമായി താൻ മലമിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കർത്തൃപ്രാർത്ഥന ക്രിസ്തു ആവർത്തിച്ചു. പിന്നെ അവൻ ഒരു ഉപമയിൽ കൂടെ താൻ പഠിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ച പാഠം വിശദീകരിച്ചു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും അവൻ നൽകുവാൻ തക്കവണ്ണം ചോദിക്കുന്ന അപേക്ഷകൻ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. അവന് അപ്പം ലഭ്യമാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ക്ഷീണിച്ചവശരായ വഴിയാത്രക്കാരുടെ ആവശ്യം നിറവേറ്റുവാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ അയൽക്കാരന് പ്രയാസപ്പെടുവാൻ താൽപ്പര്യമില്ലെങ്കിലും അവൻ തൻ്റെ യാചനയിൽ നിന്നൊഴിഞ്ഞിരിക്കുന്നില്ല. തൻ്റെ സ്നേഹിതന് അവസാനം കീഴ്പ്പെടുകയും അവൻ്റെ അപേക്ഷ മാനിക്കുകയും വേണ്ടുവോളം കൊടുക്കുകയും ചെയ്യുന്നു. ഇതേ പ്രകാരം ശിഷ്യന്മാർ ദൈവാനുഗ്രഹത്തിന് വേണ്ടി അന്വേഷിക്കേണ്ടതാണ്. ജനസമൂഹത്തിന് ഭക്ഷിപ്പാൻ കൊടുത്തതിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തിൻ്റെ പ്രസംഗത്തിലും കൂടെ തൻ്റെ പ്രതിനിധികളായി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് ക്രിസ്തു അവരെ പഠിപ്പിക്കുകയായിരുന്നു. അവർ ജീവന്റെ അപ്പം മനുഷ്യർക്ക് കൊടുക്കാനുള്ളവരാണ്. തങ്ങൾക്കുള്ള വേല നിർണയിച്ചവൻ എപ്പോഴും അവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമെന്ന് കണ്ട് പലപ്പോഴും അവർ അപ്രതീക്ഷിതമായ പരിസ്ഥിതികളിൽ പെട്ടുപോവുകയും തങ്ങളുടെ മാനുഷിക അപര്യാപ്തത അംഗീകരിക്കുകയും ചെയ്യുവാനുണ്ടായിരുന്നു. ജീവന്റെ അപ്പത്തിനായി വിശക്കുന്ന ആത്മാക്കൾ അവരുടെ അടുത്തു വരികയും അവർ കൈവശമില്ലാത്തവരും നിസ്സഹായരുമായി തീരുകയും ആവശ്യമായിരുന്നു. ആത്മീയ ആകാരം അവർക്ക് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അല്ലാഞ്ഞാൽ നൽകുവാൻ അവർക്കൊന്നും ഉണ്ടാകുകയില്ല. പക്ഷേ ഒരൊറ്റ ആത്മാവ് പോലും ലഭിക്കാതെ പോകുവാനും പാടുള്ളതല്ലായിരുന്നു. ആത്മീയ ഭക്ഷണത്തിൻ്റെ ഉറവെങ്കിലേക്ക് ക്രിസ്തു അവരെ നയിച്ചു. അർദ്ധരാത്രിയിലെ അസമയ മണിക്കൂറിൽ കടന്നുവന്ന സ്നേഹിതനെപ്പോലും വീട്ടുടയവൻ മടക്കി അയച്ചില്ല. സ്നേഹിതൻ്റെ മുമ്പിൽ വിളമ്പുവാൻ വീട്ടുകാരന് ഒന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ധാരാളമുണ്ടായിരുന്ന അയൽക്കാരൻ്റെ അടുക്കൽ പോയി ലഭിക്കുവോളം അപേക്ഷിച്ചുകൊണ്ടിരുന്നു. വിശക്കുന്നവർക്ക് തൃപ്തി വരുത്തുവാൻ ദാസന്മാരെ അയക്കുന്ന ദൈവം തൻ്റെ വേലയ്ക്കാവശ്യമായിരിക്കുന്നത് കൊടുക്കുകയില്ലേ? പക്ഷേ ഉപമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്വാർത്ഥനായ അയൽക്കാരൻ ദൈവസ്വഭാവത്തെ വെളിപ്പെടുത്തുന്നില്ല. തുലനം ചെയ്തല്ല, നേരെ മറിച്ച് വിപരീതമായ പാഠം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. സ്വാർത്ഥത നിറഞ്ഞവൻ തൻ്റെ വിശ്രമത്തെ ശല്യപ്പെടുത്തുന്ന അത്യാവശ്യമുള്ള അപേക്ഷകനെ വേണ്ടത് കൊടുത്ത് വേഗം ഒഴിവാക്കിയേക്കാം. എന്നാൽ ദൈവം നൽകുന്നതിൽ സന്തോഷിക്കുന്നു. അവൻ മഹാദയാലുവും വിശ്വാസത്തോടുകൂടെ തന്നെ സമീപിക്കുന്നവരുടെ അപേക്ഷ നൽകുവാൻ ആഗ്രഹിക്കുന്നവനുമാണ്. നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് തരികയും അപ്രകാരം നമ്മൾ ദൈവസ്വഭാവമുള്ളവരാകുകയും ചെയ്യുന്നു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ക്രിസ്തു പ്രസ്താവിച്ചു. രക്ഷകൻ വീണ്ടും തുടർന്നു പറയുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിനു പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം ബലപ്പെടുത്തുന്നതിന് അവനെ ഒരു പുതിയ പേരിൽ അഭിസംബോധന ചെയ്യുവാൻ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. മനുഷ്യഹൃദയത്തോട് ഏറ്റവും അധികം ചേർന്നിരിക്കുന്ന ഒരു പേരാണ് അത്. നിത്യനായ ദൈവത്തെ നമ്മുടെ പിതാവെന്ന് വിളിക്കുവാനുള്ള പദവി അവൻ നമുക്ക് തരുന്നു. അവനോട് സംസാരിക്കുകയും അവന് മാത്രം അർഹതയുള്ളതുമായ ഈ പേര് അവന്മേലുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും അടയാളമാണ്. നമ്മോടുള്ള തൻ്റെ താൽപ്പര്യത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പ്രതിജ്ഞയും കൂടെയാണ്. അവൻ്റെ കടാക്ഷമോ അനുഗ്രഹമോ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയിൽ വിളിക്കുന്ന ഈ പേര് തൻ്റെ കാതുകളിൽ സംഗീതധ്വനി പോലെയാണ്. ഈ പേര് പറഞ്ഞവനെ വിളിക്കുന്നത് നിരർത്ഥകമെന്ന് ചിന്തിക്കരുത്. കാരണം ആവർത്തിച്ചാവർത്തിച്ച് അവനത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവനോട് നാം ഏറ്റവും അടുത്ത പരിചയത്തിലാകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ തൻ്റെ മക്കളായി കാണുന്നു. തൻ്റെ രാജകീയ കുടുംബത്തിലെ അംഗങ്ങളായും സ്വർഗീയ രാജാവിൻ്റെ പുത്രീ പുത്രന്മാരായും അവൻ നമ്മെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് വീണ്ടെടുത്തിരിക്കുന്നു. ഒരു കുട്ടി തൻ്റെ ഭൗമിക പിതാവിൽ ആശ്രയിക്കുന്നതിനേക്കാളും ആഴവും ബലവുമേറിയ ഉറപ്പോടും കൂടെ തന്നിൽ ആശ്രയിക്കുന്നതിന് അവൻ നമ്മെ ക്ഷണിക്കുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവസ്നേഹം മനുഷ്യസ്നേഹത്തേക്കാൾ വലുതും വിശാലവും ആഴമേറിയതുമാണ്. അത് അളക്കുവാനാവാത്തതാണ്. ഭൗമിക മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാർത്ഥനയിൽ ഒരു ദിവ്യശാസ്ത്രം അന്തർലീനമായിരിക്കുന്നു. നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതായ തത്വം കർത്താവ് ചിത്രീകരിക്കുന്നു. പ്രാർത്ഥനയുടെ യഥാർത്ഥ ആത്മാവ് എന്താണെന്ന് അവൻ കാണിക്കുന്നു. നമ്മുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ പകരുമ്പോൾ ഉറ്റിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും അത് ശ്രവിച്ച് നമുക്കുത്തരം തരുന്നതിനുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെ ഉറപ്പിനെയും അത് നമ്മോടറിയിക്കുന്നു. നമ്മുടെ സ്വന്തം ലാഭത്തിനു വേണ്ടിയുള്ള സ്വാർത്ഥ നിറഞ്ഞ അപേക്ഷകളായി നമ്മുടെ പ്രാർത്ഥന തീരരുത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നാം ചോദിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ജീവിത തത്വം തന്നെയായിരിക്കണം നമ്മുടെ ജീവിത തത്വങ്ങളും. അവൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 17:19. ക്രിസ്തു പ്രകടമാക്കിയ ഭക്തിയും സ്വയത്യാഗവും ദൈവവചനത്തിലുള്ള വിധേയത്വവും അവൻ്റെ ദാസന്മാരിലും കാണപ്പെടേണ്ടതാണ്. ലോകത്തോടുള്ള നമ്മുടെ ദൗത്യം നമ്മെ തന്നെ സേവിക്കുകയോ പ്രസാദിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാകരുത്. പാപിയെ രക്ഷിക്കുന്നതിൽ ദൈവത്തോടൊത്ത് സഹകരിച്ചുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനായി നാം ദൈവത്തോട് അനുഗ്രഹങ്ങൾ ആവശ്യപ്പെടേണ്ടതാണ്. നൽകുന്നെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നൽകുന്നില്ലെങ്കിൽ സ്വർഗീയ നിധി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയില്ല. ഉപമയിൽ അപേക്ഷകൻ വീണ്ടും വീണ്ടും ഒഴിവാക്കപ്പെട്ടുവെങ്കിലും അവൻ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല. അപ്രകാരം നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉടനടിയുള്ള ഉത്തരം ലഭിച്ചെന്ന് വരികയില്ല. എന്നാൽ നാം പ്രാർത്ഥനയിൽ മടുത്തുപോകരുതെന്ന് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥനയെന്നത് ദൈവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന പ്രക്രിയയല്ല, അത് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നതിനുള്ളതാണ്. നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയശോധന ആവശ്യമാണെന്നും പാപങ്ങളിൽ അനുതാപം ആവശ്യമാണെന്നും അവൻ കാണുന്നു. അതുകൊണ്ട് അവൻ നമ്മെ പരീക്ഷകളിലും ശോധനകളിലും കൂടെ നടത്തുന്നു. നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന വസ്തുതകളെ കണ്ടു ഉണരുന്നതിന് അവൻ നമ്മെ താഴ്ചയിലേക്ക് വഴി നടത്തുന്നു. ദൈവവാഗ്ദത്തം നിറവേറ്റുന്നതിന് വ്യവസ്ഥകളുണ്ട്. ഉത്തരവാദിത്വത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും സാധ്യമല്ല. ക്രിസ്തു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. യോഹന്നാൻ 14:15-21. യഹോവയുടെ നിബന്ധനകൾ പാലിക്കാതെ തൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ അപേക്ഷകൾ തിരുസന്നിധിയിൽ കൊണ്ടുവരുന്നവർ അവനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. വാഗ്ദത്തം നിറവേറ്റുവാനുള്ള തങ്ങളുടെ അവകാശമായി അവർ ക്രിസ്തുവിൻ്റെ നാമത്തെ കൊണ്ടുവരുന്നു. പക്ഷെ തന്നിലുള്ള വിശ്വാസത്തെയും തന്നോടുള്ള സ്നേഹത്തെയും പ്രകടമാക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. പിതാവിന് സ്വീകാര്യമായ വ്യവസ്ഥകളെ അനേകർ ഉപേക്ഷിച്ചു കളയുന്നു. ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുന്നതിന് ആശ്രയിക്കുന്ന പ്രവൃത്തികളെ നാം വ്യക്തമായി പരിശോധിക്കേണ്ടതാണ്. നാം അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പണം ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാതെ ഒരു ബാങ്ക് ചെക്ക് പണമായി മാറ്റുവാൻ ശ്രമിക്കുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ നമ്മൾ തൻ്റെ വാഗ്ദത്തങ്ങൾ നിരത്തിവെച്ചുകൊണ്ട് അവയുടെ നിറവേറലിനായി അപേക്ഷിക്കുന്നു. പക്ഷേ അപ്രകാരം ചെയ്യുക നിമിത്തം നാം തിരുനാമത്തെ അപമാനിക്കുകയാണ്. വാഗ്ദത്തം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. യോഹന്നാൻ 15:7. യോഹന്നാൻ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. 1 യോഹന്നാൻ 2:3-5. തൻ്റെ ശിഷ്യന്മാരോടുള്ള ക്രിസ്തുവിൻ്റെ അവസാന കൽപ്പനകളിൽ ഒന്ന് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ 13:34. ഈ കൽപ്പന നാം അനുസരിക്കുന്നുണ്ടോ? അഥവാ ക്രിസ്തീയമല്ലാത്തതും ക്രൂരവുമായ സ്വഭാവം നാം കാണിക്കുന്നുവോ? ഏതെങ്കിലും രീതിയിൽ നാം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറ്റം ഏറ്റുപറഞ്ഞ് നിരപ്പിനു വേണ്ടി ശ്രമിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ദൈവമുമ്പാകെ നാം വിശ്വാസത്തോടുകൂടെ കടന്നുവന്ന തൻ്റെ അനുഗ്രഹം ആവശ്യപ്പെടുന്നതിനുള്ള അത്യാവശ്യമായ ഒരുക്കമാണ് ഇത്. പ്രാർത്ഥനയിൽ കൂടെ കർത്താവിനെ അന്വേഷിക്കുന്നവർ പലപ്പോഴും തള്ളിക്കളയുന്ന മറ്റൊന്നുകൂടെയുണ്ട്: നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണോ? മലാക്കി പ്രവാചകൻ മുഖാന്തിരം ദൈവം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. മലാഖി 3:7-8. അനുഗ്രഹദാതാവെന്ന നിലയിൽ ദൈവം നമ്മുടെ എല്ലാ സമ്പത്തിൻ്റെയും ഒരു പ്രത്യേക ഭാഗം അവകാശപ്പെടുന്നു. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനുള്ള തൻ്റെ ഓഹരിയാണിത്. ഇത് മടക്കി കൊടുക്കുമ്പോൾ നാം അവൻ്റെ ദാനങ്ങളെ അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവന് സ്വന്തമായതിനെ നാം പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ എപ്രകാരം അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും? ഭൗമിക വസ്തുക്കളുടെ കാര്യവിചാരകത്വത്തിൽ നാം അവിശ്വസ്തരാണെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് ദൈവം ഏൽപ്പിച്ചു തരുന്നതിന് പ്രതീക്ഷിക്കുന്നത് എങ്ങനെ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ രഹസ്യം ചിലപ്പോൾ ഇതായിരിക്കാം. എന്നാൽ കർത്താവ് തൻ്റെ വലിയ കൃപയാൽ ക്ഷമിക്കുന്നതിന് ഒരുക്കമായി നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു: എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്നു പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മലാഖി 3:10-12. ദൈവത്തിൻ്റെ മറ്റേതൊരു വ്യവസ്ഥയും ഇപ്രകാരം തന്നെയാണ്. അവൻ്റെ എല്ലാ ദാനങ്ങളും അനുസരണം എന്ന വ്യവസ്ഥയിന്മേലുള്ള വാഗ്ദത്തങ്ങളാണ്. തന്നോട് സഹകരിക്കുന്നവർക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു സ്വർഗം ദൈവത്തിനുണ്ട്. അവനെ അനുസരിക്കുന്നവർക്കെല്ലാം ഉറപ്പോടുകൂടെ തൻ്റെ വാഗ്ദത്ത നിവൃത്തിക്കായി അവകാശപ്പെടാം. എന്നാൽ അവൻ മാറ്റമില്ലാത്തതും ഉറപ്പുള്ളതുമായ ആശ്രയം ദൈവത്തിലുണ്ടെന്ന് കാണിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കേണ്ടതിനും ആഗ്രഹത്തിൻ്റെ യാഥാർത്ഥ്യത്തെ വിലയിരുത്തേണ്ടതിനും പലപ്പോഴും അവൻ ഉത്തരം തരുവാൻ താമസിക്കുന്നു. തൻ്റെ വചനപ്രകാരം യാചിച്ചുകൊണ്ട് നാം അവൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും നിഷേധിക്കുവാനാകാത്ത തീരുമാനത്തോടുകൂടെ നമ്മുടെ അപേക്ഷകൾ തിരുമുമ്പിൽ സമർപ്പിക്കുകയും വേണം. ഒരിക്കൽ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ലഭിക്കും എന്ന് ദൈവം പറയുന്നില്ല. തുടർന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം നമ്മോട് പറയുന്നു. തളർന്നു പോകാതെ നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടതാണ്. മടുത്തുപോകാതെ ചോദിക്കുമ്പോൾ അപേക്ഷകന്റെ മനോഭാവം കൂടുതൽ ആത്മാർത്ഥത നിറഞ്ഞതാകുകയും താൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലഭ്യമാകുന്നതിന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടാകുകയും ചെയ്യുന്നു. ലാസറിന്റെ കല്ലറയ്ക്കരികിൽ നിന്നുകൊണ്ട് ക്രിസ്തു മാർത്തയോട് ഇങ്ങനെ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യോഹന്നാൻ 11:40. എന്നാൽ പലർക്കും ജീവനുള്ള വിശ്വാസം ഇല്ലാതിരിക്കുന്നു. ഇതിനാലാണ് അവർക്ക് അധികമായുള്ള ദൈവശക്തി കാണുവാനാകാത്തത്. അവരുടെ ബലഹീനതയ്ക്ക് കാരണം അവരുടെ അവിശ്വാസമാണ്. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതിനേക്കാളും അധികമായി അവർ സ്വന്തം പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. തങ്ങളെ അവർ സ്വന്തം സംരക്ഷണയിൽ ഏൽപ്പിക്കുന്നു. അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, എന്നാൽ വളരെ കുറച്ചു മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള യഥാർത്ഥ ആശ്രയം വളരെ കുറവായിരിക്കുന്നു. തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് അവർ ചിന്തിക്കുന്നു, എന്നാൽ അത് നൈമിഷിക വികാരം മാത്രമാണ്. തങ്ങളുടെ സ്വന്തം ആവശ്യം ഗ്രഹിക്കുകയോ കൊടുക്കുവാനുള്ള ദൈവത്തിന്റെ താൽപ്പര്യം മനസ്സിലാക്കുകയോ ചെയ്യുന്നതിൽ അവർ തോറ്റുപോകുന്നതുകൊണ്ട് തങ്ങളുടെ അപേക്ഷകൾ എപ്പോഴും ദൈവസന്നിധിയിൽ സൂക്ഷിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല. അർദ്ധരാത്രിയിൽ അപ്പത്തിനു വേണ്ടി ആവശ്യപ്പെടുന്ന സ്നേഹിതനെപ്പോലെ നമ്മുടെ പ്രാർത്ഥന മടുത്തുപോകാത്തതും ആത്മാർത്ഥത നിറഞ്ഞതും ആയിരിക്കണം. ആത്മാർത്ഥതയോടും ഉറപ്പോടും കൂടെ നാം ചോദിക്കുന്നതിനനുസരിച്ച് ക്രിസ്തുവിനോടുള്ള നമ്മുടെ ആത്മീയ ബന്ധം സുദൃഢമായിത്തീരുന്നു. അധികമായ വിശ്വാസം നമുക്കുണ്ടാകുന്നതുകൊണ്ട് ധാരാളമായ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുന്നു. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ഉറ്റിരിക്കുകയും പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവത്തോട് സഹകരിക്കുകയും ചെയ്യുക. നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെന്ന് ഓർത്തിരിക്കുക. 1 കൊരിന്ത്യൻ 3:9. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിശ്വാസം കാപട്യമില്ലാത്തതാണെന്ന് പരീക്ഷകളാൽ തെളിയിക്കപ്പെടുകയോ നിങ്ങളുടെ പ്രാർത്ഥന വെറും പ്രഹസനമായിരുന്നുവെന്ന് കാണിക്കുകയോ ചെയ്തുകൊണ്ട് അത് നിത്യമായ വ്യത്യാസം വെളിപ്പെടുത്തും. വിഷമഘട്ടങ്ങൾ ഉണ്ടാവുകയോ പ്രതിസന്ധികൾ നേരിടുകയോ ചെയ്യുമ്പോൾ സഹായത്തിനായി മനുഷ്യനിലേക്ക് നോക്കരുത്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ വിഷമതകൾ മറ്റുള്ളവരോട് പറയുന്ന പ്രകൃതം നമ്മെ ക്ഷീണിതരാക്കുകയും മറ്റുള്ളവർക്ക് ശക്തി പകർന്നു കൊടുക്കാതിരിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. അത് നമ്മുടെ ആത്മീയ ബലഹീനതയുടെ ഭാരം മറ്റുള്ളവരുടെ മേൽ വരുത്തുകയും അതിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കാതെയുമാക്കുന്നു. തെറ്റിപ്പോകാത്തവനായ നിത്യദൈവത്തിൻ്റെ ശക്തി നമുക്കുള്ളപ്പോൾ നാം തെറ്റിപ്പോകുന്ന നശ്വരനായ മനുഷ്യൻ്റെ ശക്തി അന്വേഷിക്കുന്നു. ജ്ഞാനമന്വേഷിച്ച് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകേണ്ട ആവശ്യമില്ല, കാരണം ദൈവം സമീപത്ത് തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ളതോ ഇനി എന്തെങ്കിലും ഉണ്ടാകാനിരിക്കുന്നതോ ആയ കഴിവുകളല്ല നിങ്ങളുടെ വിജയത്തിന് ആധാരം. അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതാണ്. വിശ്വസിക്കുന്ന ഓരോ ആത്മാവിനും വേണ്ടി മനുഷ്യന് ചെയ്യുവാൻ സാധിക്കുന്നതിൽ അല്പമായ വിശ്വാസവും ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കുന്നതിൽ അത്യധികമായ വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. വിശ്വാസത്തിൽ കൂടെ നിങ്ങൾ തന്നിലേക്ക് അടുത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവനിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഭൗമികവും ആത്മീയവുമായ കാര്യങ്ങളിലുള്ള വലിയ ജ്ഞാനം നിങ്ങൾക്ക് തരുവാൻ അവൻ കാത്തിരിക്കുന്നു. ബുദ്ധിശക്തിയെ വിപുലീകരിക്കുവാൻ അവന് സാധിക്കും. കരവിരുതും കഴിവും ബുദ്ധിയും അവൻ തരുന്നു. നിങ്ങളുടെ താലന്തുകൾ ദൈവവേലയിൽ സമർപ്പിക്കുകയും ജ്ഞാനം പ്രാപിക്കുന്നതിന് അപേക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾക്കത് തീർച്ചയായും ലഭിക്കും. നിങ്ങൾക്ക് ഉറപ്പിനായി ദൈവവചനം കൈക്കൊള്ളുക. തന്നിലേക്ക് അടുത്തു വരുവാൻ നിങ്ങളെ അവൻ ക്ഷണിച്ചിട്ടില്ലയോ? പ്രത്യാശാരഹിതവും നിരാശകരവുമായി സംസാരിക്കുവാൻ നിങ്ങൾ അനുവദിക്കപ്പെടരുത്. അങ്ങനെയായാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകും. പ്രത്യക്ഷത്തിൽ കാണുന്നതിനെ മാത്രം നോക്കുന്നതും ബുദ്ധിമുട്ടും സമ്മർദ്ദവും വരുമ്പോൾ ആരോപണമുന്നയിക്കുന്നതും ബലഹീന വിശ്വാസത്തിൻ്റെ തെളിവാണ്. തളരാത്ത വിശ്വാസത്തിൻ്റെ ഉടമയെന്ന വിധം നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ നിക്ഷേപങ്ങൾക്ക് ഒരു കുറവുമില്ല. ലോകം അവൻ്റെ സ്വന്തമാണ്. വിശ്വാസത്തോടുകൂടെ സ്വർഗത്തിലേക്ക് നോക്കുക. വെളിച്ചവും ശക്തിയും കഴിവും കൈവശമുള്ളവനിലേക്ക് നോക്കുക. സമയത്തിനോ കഠിനാധ്വാനത്തിനോ ബലഹീനമാക്കുന്നതിന് സാധ്യമല്ലാത്ത നിശ്ചയദാർഢ്യവും സുദൃഢവുമായ തത്വദീക്ഷയും ശക്തമായ ഉറപ്പും നിഷ്കളങ്ക വിശ്വാസത്തിനുണ്ട്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നുപോകും, യൗവനക്കാരും ഇടറിവീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യാവ് 40:30-31. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ആഗ്രഹമുള്ള പലരുമുണ്ട്, പക്ഷേ അതിനുള്ള ആത്മീയ ശക്തിയോ വെളിച്ചമോ തങ്ങൾക്കില്ല എന്ന് അവർ ചിന്തിക്കുന്നു. കൃപാസനത്തിന് മുമ്പിൽ അവർ തങ്ങളുടെ അപേക്ഷ കഴിക്കട്ടെ, പരിശുദ്ധാത്മാവിനായി യാചിക്കട്ടെ. താൻ നടത്തിയിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളുടെയും പിന്നിൽ ദൈവം നിൽപ്പുണ്ട്. നീ അരുളി ചെയ്തതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് തിരുവചനം പിടിച്ചുകൊണ്ട് പറയുക. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുക. ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമല്ല, പരിശുദ്ധാത്മ നിയോഗത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നതിൻ്റെ വിശദീകരണം ഇതാണ്, റോമർ 8:26. ഇപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ ദൈവം സന്തോഷിക്കുന്നു. ഏകാഗ്രതയോടും ഹൃദയംഗമായും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നുവെന്നുള്ള പ്രതിജ്ഞ കർത്താവിങ്കിൽ നിന്നും വരുന്നു, എഫെസ്യർ 3:20. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു, മർക്കോസ് 11:24. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും, യോഹന്നാൻ 14:13. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിരുന്ന പ്രിയ യോഹന്നാൻ ഉറപ്പോടും വ്യക്തമായും ഇപ്രകാരം പറയുന്നു, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു, 1 യോഹന്നാൻ 5:14-15. നിങ്ങളുടെ അപേക്ഷ യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുക, ആ നാമത്തെ ദൈവം മാനിക്കും. ദൈവം സത്യവാനാണെന്നും അവനിൽ ഭാവവ്യത്യാസങ്ങളോ ഗതിഭേദത്താലുള്ള നിഴലുകളോ ഇല്ല എന്നും ഉള്ളതിൻ്റെ തെളിവാണ് സിംഹാസനത്തിന് ചുറ്റുമുള്ള മഴവില്ല്. അവനെതിരെ നാം പാപം ചെയ്യുക നിമിത്തം തൻ്റെ കടാക്ഷത്തിന് അർഹതയില്ലാത്തവരായി തീർന്നു. എന്നിട്ടും ഏറ്റവും അത്ഭുതകരമായ യാചന അവൻ തന്നെ നമ്മുടെ അധരങ്ങളിൽ തന്നിരിക്കുന്നു, നിന്റെ നാമനിമിത്തം ഞങ്ങളെ തള്ളിക്കളയരുതേ, നിന്റെ മഹത്വമുള്ള സിംഹാസനത്തിന് ഹീനത വരുത്തരുതേ, ഓർക്കണമേ ഞങ്ങളോടുള്ള നിന്റെ നിയമത്തിന് ഭംഗം വരുത്തരുതേ, യിരെമ്യാവ് 14:21. നമ്മുടെ പാപങ്ങളും അയോഗ്യതയും ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ സന്നിധിയിൽ നാം വരുമ്പോൾ നമ്മുടെ വിളി അവൻ ശ്രദ്ധിക്കുമെന്ന് താൻ തന്നെ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നമ്മോടുള്ള തൻ്റെ വചന നിവൃത്തിക്കു വേണ്ടി തൻ്റെ സിംഹാസനത്തോടുള്ള ബഹുമാനം പോലും അവൻ അപകടത്തിലാക്കി. ക്രിസ്തുവിൻ്റെ പ്രതീകമായിരുന്ന അഹരോനെ പോലെ നമ്മുടെ രക്ഷകൻ തൻ്റെ ജനത്തെ എല്ലാം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു. തന്നിൽ വിശ്വാസമർപ്പിക്കുവാൻ നമുക്ക് ധൈര്യം പകരുന്ന എല്ലാ വാക്കുകളും നമ്മുടെ മഹാപുരോഹിതൻ ഓർക്കുന്നു. തൻ്റെ നിയമത്തോട് അവൻ എക്കാലവും തൽപരനാണ്. അന്വേഷിക്കുന്നവരെല്ലാം അവനെ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്കെല്ലാം വാതിൽ തുറക്കപ്പെടുന്നു. എന്നെ ശല്യപ്പെടുത്തരുത്, കഥകടച്ചിരിക്കുന്നു, തുറക്കുവാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെയുള്ള ഉപാധികൾ അവൻ പറയുകയില്ല. നിന്നെ സഹായിക്കുന്നതിന് എനിക്ക് കഴിവില്ല എന്ന് ഒരാളോട് പോലും ഒരിക്കലും പറയുകയില്ല. വിശക്കുന്ന ആത്മാക്കൾക്ക് ഭക്ഷണം നൽകുന്നതിന് അർദ്ധരാത്രിയിൽ അപ്പത്തിനപേക്ഷിക്കുന്നവന് ജയം സുനിശ്ചിതമാണ്. ഉപമയിൽ വഴിയാത്രക്കാരന് വേണ്ടി അപ്പം ചോദിക്കുന്നവന് വേണ്ടുവോളം ലഭിക്കുന്നു. നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ദൈവം എത്രയധികം നമുക്ക് നൽകുന്നു. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം, എഫെസ്യർ 4:7. മനുഷ്യൻ തൻ്റെ സമസൃഷ്ടങ്ങളോട് എപ്രകാരം ഇടപെടുന്നു എന്ന് കാണുവാൻ മാലാഖമാർ അതീവ താൽപ്പര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തെറ്റിപ്പോകുന്നവരോട് ക്രിസ്തു തുല്യമായ അനുകമ്പ പ്രകടിപ്പിക്കുന്നവരുടെ സമീപം കടന്നുവന്ന് ആത്മാവിന് ജീവന്റെ അപ്പമായ വചനം കൊടുക്കുന്നതിന് അവരെ ഓർമ്മപ്പെടുത്തുവാൻ ദൂതന്മാർ കാത്തിരിക്കുന്നു. ദൈവം ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തുതരും, ഫിലിപ്പ്യൻ 4:19. അതിൻ്റെ യാഥാർത്ഥ്യത്തിലും സത്യസന്ധതയിലുമുള്ള നിങ്ങളുടെ സാക്ഷ്യം വരുവാനുള്ള ജീവന്റെ ശക്തിയിൽ ദൈവം ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ വായിൽ സത്യവും നീതിയുമായി തീരുന്നു. മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് നേടുന്നതിനുള്ള ഉദ്യമത്തിന് മുമ്പ് വളരെയധികം രഹസ്യ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. കാരണം ആത്മനേട്ടമെന്ന ശാസ്ത്രം മനസ്സിലാക്കുന്നതിന് വലിയ ജ്ഞാനം ആവശ്യമാണ്. മനുഷ്യരുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുവിനോട് സംഭാഷിക്കുക. ജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ഒരുക്കം പ്രാപിക്കുന്നതിനു വേണ്ടി സ്വർഗീയ കൃപയുടെ സിംഹാസനത്തിന് അടുത്തു വരിക. ജീവനുള്ള ദൈവത്തിനു വേണ്ടിയുള്ള ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ പൊട്ടിവിരിയട്ടെ. ദിവ്യപ്രകൃതിയുടെ പങ്കാളിയായിരുന്നുകൊണ്ട് മനുഷ്യർക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് ക്രിസ്തുവിൻ്റെ ജീവിതം കാണിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിന് ലഭിച്ചതെല്ലാം നമുക്ക് ലഭിക്കും എങ്കിൽ ചോദിച്ചു വാങ്ങുക. യാക്കോബിൻ്റെ തളരാത്ത വിശ്വാസത്തോടുകൂടെ, ഏലിയാവിൻ്റെ തോറ്റുപോകാത്ത സ്ഥിരോത്സാഹത്തോടുകൂടെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങൾ അവകാശമാക്കുന്നതിന് ആവശ്യപ്പെടുക. ദൈവമഹത്വം നിങ്ങളുടെ മനസ്സിനെ ഭരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അഗോചരമായ ചങ്ങലയാൽ യേശുവിൻ്റെ ജീവിതത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കട്ടെ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്തവൻ ക്രിസ്തുവിൻ്റെ മുഖത്ത് ശോഭിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ ജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തെ പ്രഭാപൂരമാക്കുന്നതിന് നൽകുവാൻ ആഗ്രഹിക്കുന്നു. അനുസരണയുള്ള ഹൃദയത്തിൽ ജീവിക്കുന്ന ശക്തിയായി പരിശുദ്ധാത്മാവ് ദൈവിക കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നിത്യനായ ദൈവത്തിൻ്റെ തിരുപ്രാകാരത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ വഴിനടത്തും. തിരശീലയ്ക്കപ്പുറമുള്ള മഹത്വം നിങ്ങൾ ദർശിക്കുകയും നമുക്കുവേണ്ടി വാദിക്കുവാൻ സദാ ജീവിക്കുന്നവൻ്റെ പൂർണ്ണത മനുഷ്യർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും.